الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على السلام حي على
أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
گزشتہ خطبے میں یہ ذکر ہو رہا تھا کہ عملی اصلاح کے لیے جو روکیں راہ میں حائل ہیں
جو اسباب کرمپرمایا سمسکرنتن مارگدرسماوندتും വീണ്ടും വീണ്ടും നമ്മെ പിന്തിരിപ്പിക്കുന്നതുമായ കാര്യങ്ങളെ മറികടക്കുന്നതിന് ആവശ്യമായ വിഷയങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നത്. അഥവാ മനുഷ്യനിൽ ഇച്ഛാശക്തിയും ശരിയായതും പൂർണവുമായതുമായ അറിവും കർമ്മശേഷിയും ഉണ്ടാവുകയാണെങ്കിൽ കർമ്മപരമായ ന്യൂനതകൾക്കെതിരിൽ പോരാടാൻ സാധിക്കുന്നതാണ് എന്നും പറഞ്ഞിരുന്നു. എന്തുകൊണ്ടെന്നാൽ കർമ്മങ്ങളിൽ ന്യൂനതകൾ ഉണ്ടാകുന്നത് തന്നെ ഇച്ഛാശക്തി ഇല്ലാതാകുമ്പോഴാണ്. അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഏതൊക്കെയാണ് എന്ന് അറിവില്ലാതിരിക്കുമ്പോഴാണ്. സൽക്കർമ്മങ്ങൾ നേടിയെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നും അത് പ്രാവർത്തികമാക്കുകയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത് എന്നും തിന്മകളുമായി പോരാടാൻ കഴിവില്ലാത്ത വിധം ഇച്ഛാശക്തി ദുർബലപ്പെട്ടു പോകുമ്പോഴുമാണ് കർമ്മങ്ങളിൽ ന്യൂനത ഉണ്ടാകുന്നത്. ആകയാൽ ഇച്ഛാശക്തിയെ ശക്തിപ്പെടുത്തുകയും വൈജ്ഞാനികമായ കുറവുകൾ ദൂരീകരിക്കുകയും കർമ്മശേഷിയെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യന്തം അനിവാര്യമാണ്. കർമ്മശേഷി പരിശ്രമങ്ങൾ മുഖേനയാണ് ഉണ്ടാകുന്നത്. ഇനി അഥവാ മനുഷ്യൻ അത്യന്തം ബലഹീനനാണെങ്കിൽ ബാഹ്യശക്തികളുടെ സഹായം മുഖേനയും ശക്തിപ്പെടുത്താൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ വിഷയ സംബന്ധമായി കഴിഞ്ഞ ഖുത്ബകളിൽ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. ഈ വിഷയ സംബന്ധമായി ചില വിശദീകരണങ്ങൾ ഉദാഹരണങ്ങളിലൂടെ ഞാനിന്ന് പറയുന്നതാണ്. ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടത് അനിവാര്യമാണെന്നും ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിരുന്നു. കർമ്മപരമായ പരിഷ്കരണത്തിന് ആവശ്യമായ മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമവുമായത് ഇച്ഛാശക്തിയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഈ ഇച്ഛാശക്തി എന്താണ്? നമ്മിൽ പലർക്കും തന്നെ ഇത് ആശ്ചര്യമായിട്ട് തോന്നാം, ഈ പറഞ്ഞു വരുന്ന ഇച്ഛാശക്തി എന്താണ് എന്ന്. ഭൂരിപക്ഷം ആളുകൾക്കും തോന്നും ഇച്ഛാശക്തി എന്ന വാക്കിൽ നിന്നും പ്രകടമാകുന്നത് പോലെ തന്നെ ഒരു കർമ്മം ചെയ്യുവാനുള്ള ഉറച്ച തീരുമാനമെടുക്കുകയും ആ കർമ്മത്തെ അതിന്റെ പര്യവസാനത്തിൽ എത്തിക്കാനുള്ള ശക്തിയുമാണ് ഇത്.
تو اس بارے میں واضح ہونا چاہیے. اور حضرت مسلم عنہ نے
അങ്ങനെയാണെങ്കിൽ ഇച്ഛാശക്തി എന്താണ് എന്ന ചോദ്യം ഇവിടെ ഉന്നയിക്കേണ്ട ആവശ്യം എന്താണ്, അതിനെ സംബന്ധിച്ചും വ്യക്തമാക്കേണ്ടതാണ്. അതുപോലെ ഈ വിഷയ സംബന്ധമായി ഹദരത്ത് മുസ്ലിഹെ മൗഊദ് റളിയല്ലാഹു അൻഹു വളരെ മനോഹരിയായ ശൈലിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇച്ഛാശക്തിയുടെ അർത്ഥം പ്രവർത്തനമനുസരിച്ച് എല്ലായിടത്തും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ അടിസ്ഥാനമായ തത്വം നമ്മുടെ ഓർമ്മയിലിരിക്കേണ്ടതാണ്. ഈ വസ്തുതയെ നമ്മുടെ മുമ്പിൽ വച്ചാൽ മാത്രമേ മാർഗസംബന്ധമായ വിഷയങ്ങളിൽ ഇച്ഛാശക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മതപരമായ കാര്യങ്ങളിൽ ഇച്ഛാശക്തി എന്നത് ഈമാന്റെ പേരാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നാം ഈ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ കർമ്മശേഷി ഈമാൻ വർദ്ധിക്കുന്നതിനനുസൃതമായി കൊണ്ട് അധികരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അഥവാ ഉറച്ച വിശ്വാസവും അല്ലാഹുവുമായി സുദൃഢമായ ബന്ധവുമുണ്ടെങ്കിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവിന്റെ സഹായ സംരക്ഷണത്തിനാൽ എളുപ്പമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഉറച്ച വിശ്വാസം കാരണം കർമ്മപരമായ തടസ്സങ്ങൾ കാറ്റിൽ പറന്നു പോകുന്നതാണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ മനുഷ്യന് ഇത് ലഭ്യമാകുന്നതാണ്. ഇത് വെറും വാചകമടി മാത്രമല്ല, മറിച്ച് പ്രവർത്തന രീതിയിൽ നമുക്കിതിലുള്ള ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. നാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ വിശ്വാസ സ്വീകരണത്തിന് മുൻപുള്ള പ്രവർത്തന ശൈലികളും വിശ്വാസ സ്വീകരണത്തിനു ശേഷമുള്ള പ്രവർത്തന ശൈലികളും തമ്മിൽ ആശ്ചര്യജനകമായ വ്യതിയാനത്തിന്റെ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകൾ ആരായിരുന്നു, അവരുടെ കർമ്മങ്ങൾ ഏത് രീതിയിലുള്ളവയായിരുന്നു, ഇതിനെ സംബന്ധിച്ച ചരിത്രം നമ്മോട് എന്താണ് പറയുന്നത്? വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ മോഷ്ടാക്കളുണ്ടായിരുന്നു, അവരിൽ കൊള്ളക്കാരുണ്ടായിരുന്നു, അവരിൽ ഫാസിക്കുകളും ഫാജിറുകളും ഉണ്ടായിരുന്നു, അവരിൽ സ്വന്തം മാതാക്കളുമായി നിക്കാഹ് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു, മാതാക്കളെ അനന്തരാവകാശമായ രീതിയിൽ വീതിക്കുന്നവരും അവരിൽ ഉണ്ടായിരുന്നു, തങ്ങളുടെ പെൺമക്കളെ കൊല ചെയ്യുന്നവരുണ്ടായിരുന്നു, അവരിൽ ചൂതു കളിക്കുന്നവരുണ്ടായിരുന്നു, അവർ ഏതു നേരവും ചൂതു കളിയാട്ടത്തിൽ മുഴുകിയിരിക്കുന്നവരായിരുന്നു, അവരിൽ മദ്യപാനികളുണ്ടായിരുന്നു, മദ്യപാനത്തിൽ അവരോട് മത്സരിക്കാൻ പോകുന്ന ആളുകൾ മറ്റെങ്ങും ഉണ്ടായിരുന്നില്ല. മദ്യപിക്കുന്നതിനെ അവർ അഭിമാനമായി കണ്ടിരുന്നു. ഒരാൾ മറ്റൊരാളിൽ മദ്യപിക്കുന്നതിൽ ഊറ്റം കൊണ്ടിരുന്നു, അതായത് ഞാനാണ് വലിയ കുടിയൻ, അല്ലെങ്കിൽ എനിക്കാണ് ഏറ്റവും അധികം മദ്യപിക്കാൻ സാധിക്കുന്നത് എന്ന് അവർ അഭിമാനം കൊണ്ടിരുന്നു. ഒരു കവി തന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ രാത്രികളിൽ ഉണർന്ന് എഴുന്നേറ്റ് മദ്യപിക്കുന്നവനാണ്, വെള്ളം കൈകൊണ്ട് പോലും സ്പർശിക്കാറില്ല. അതുപോലെ ചൂത് കളിക്കുന്നവൻ തന്റെ ചൂതാട്ടത്തിൽ അഭിമാനം കൊണ്ട് പറയുന്നു, ഞാൻ എന്റെ മുഴുവൻ സമ്പത്തും ചൂതുകളിൽ ചെലവഴിക്കുന്നു, പിന്നെയും പണം വരുന്നു, ഞാൻ പിന്നെയും അത് ചൂതാട്ടത്തിൽ ചെലവഴിക്കുന്നു. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയവരിൽ വലിയ ചൂതാട്ടക്കാരൻ പോലും ഇത് തുറന്ന് സമ്മതിക്കുന്നുണ്ടാവില്ല. എന്തായാലും അന്നത്തെ അവരുടെ അവസ്ഥ ഇതായിരുന്നു. പിന്നീട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച കാരണത്താൽ അവരുടെ അവസ്ഥകൾ ഏത് രീതിയിലാണ് മാറിയത്, എങ്ങനത്തെ വിപ്ലവമാണ് അവരിൽ ഉണ്ടായത്? ഏത് രീതിയിലുള്ള ഇച്ഛാശക്തിയാണ് ഇവരുടെ ഈമാനിൽ ഉടലെടുത്തത്? ആ സംഭവങ്ങളും ചരിത്രം നമ്മോട് പറയുന്നു. അത് കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നു. എങ്ങനെ ഇത്ര വേഗം ഇത്ര മഹത്തരമായ ഒരു വിപ്ലവം അവരിൽ ഉണ്ടായി? ഈമാൻ കൊണ്ട ഉടൻ തന്നെ ദീനി അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് തങ്ങളുടെ ഹൃദയത്തെ ഉറച്ചതും ദൃഢമുള്ളതും ആക്കണമെന്ന് അവർ തീരുമാനിച്ചു. അല്ലാഹുവിന്റെ കൽപ്പനകൾക്കെതിരിൽ ഇനി തങ്ങൾ ഒരു ചുവട് പോലും വയ്ക്കുകയില്ല എന്ന് അവർ തീരുമാനമെടുത്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കൽപ്പനയും തന്നെ തങ്ങൾക്ക് അവസാന വാക്കായിരിക്കും എന്നവർ തീരുമാനിച്ചു. അവരുടെ ഈ തീരുമാനം എത്രമാത്രം ഉറച്ചും ദൃഢമുള്ളതും ഉച്ചത്തിലുമുള്ളതായിരുന്നാൽ അവരുടെ പ്രവർത്തന വൈകല്യങ്ങൾ ഈ തീരുമാനത്തിന് മുമ്പിൽ ഒരു നടി പോലും നിലനിന്നില്ല. അവരുടെ അവസ്ഥകൾ എത്രത്തോളം മാറിയെന്നാൽ അവർ അപകടം നിറഞ്ഞ ദുരിതങ്ങൾ തങ്ങൾക്ക് മേൽ വരിക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, അവർ തങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ഇച്ഛാശക്തി മുഖേന ഒരു വലിയ വെള്ളപ്പൊക്കത്തിന്റെ അലകൾ ഒരു ഈർക്കൽ കമ്പനിയെ ഒഴിച്ചുകളയുന്നത് പോലെ അവർ തങ്ങളുടെ കർമ്മപരമായ വൈകല്യങ്ങളെ അകറ്റുകയും വലിച്ചെറിയുകയും ചെയ്തു. മദ്യത്തിന്റെ ഉദാഹരണം പറയപ്പെട്ടിരിക്കുന്നു. അവർ ഏത് രീതിയിലാണ് മദ്യപിച്ചിരുന്നത് എന്നും അവർ അതിൽ എത്രത്തോളം അഭിമാനം കൊണ്ടിരുന്നു എന്നും പറയപ്പെട്ടിരിക്കുന്നു. ഈ ലഹരിയുടെ മത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ അവസ്ഥയെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്, ഇതിന്റെ ഉദാഹരണം അന്നാട്ടിലുള്ളവർ എപ്പോഴും കാണാറുണ്ട്. നമ്മുടെ മസ്ജിദ് ഫദലിന്റെ റോഡിലും ഒരു മദ്യപാനിയുണ്ട്. അയാളുടെ വക്കൽ മദ്യക്കുപ്പികളല്ലാതെ മറ്റൊന്നും തന്നെ കാണാൻ സാധിക്കുകയില്ല. മുഷിഞ്ഞ വസ്ത്രങ്ങളായിരിക്കും, പക്ഷേ മദ്യം തീർച്ചയായും വാങ്ങിക്കും. അയാൾ വിദ്യാസമ്പന്നനാണ് എന്നും എനിക്കറിയാൻ കഴിഞ്ഞു. ഒരു കാലത്ത് അയാൾ എഞ്ചിനീയറുമായിരുന്നു. എന്തായാലും ഇപ്പോൾ അയാൾ ജോലിയൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ ഒരുപാട് പ്രയാധിക്യവുമായി. അയാൾക്ക് ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്ന പണം മുഴുവനും അയാൾ മദ്യത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. വഴിയോരത്ത് അയാൾ കഴിഞ്ഞുകൂടുന്നു. മദ്യപാനം അയാളുടെ മാനസിക നിലയും വഷളാക്കി. പാവം തീർത്തും അനാരോഗ്യവാനായി തീർന്നു. കുടിച്ച് ഉന്മാത്തനായിരിക്കുന്ന അവസ്ഥയിൽ അയാളെ കണ്ടാൽ ഭയം തോന്നും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് വഴിയാത്രക്കാരായ സ്ത്രീകളെ തടഞ്ഞു നിർത്തും. ഈ ഒരു അന്തരീക്ഷത്തിൽ കഴിയുന്ന ഇംഗ്ലീഷുകാരായ വനിതകൾ പോലും അവരുടെ മുഖത്ത് പോലും ഭയം വെളിപ്പെടുന്നത് കാണാം. എന്തായാലും മദ്യലഹരിയാണ് അയാളുടെ നില താറുമാറാക്കിയത്. മറ്റു ചില മദ്യപാനികളെയും സാധാരണ നാം കാണാറുണ്ട്. മദ്യത്തിൽ ഉന്മാത്തരായ അവർ സ്വന്തം മാതാപിതാക്കളെ പോലും അനാവശ്യം പറയാറുണ്ട്. വിചിത്രമായ സ്വഭാവങ്ങൾ അവർ പ്രകടിപ്പിക്കാറുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഖാനയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ അവിടത്തെ തുമാലി എന്ന പട്ടണത്തിൽ ആ സമയത്ത് ജമാഅത്തിന്റെ പല പ്രോജക്ടുകളും ഉണ്ടായിരുന്നു. അവിടെ ഞാൻ താമസിച്ചിരുന്ന വീടിന് ചുറ്റുമതിലുണ്ടായിരുന്നില്ല. പുറത്തു മാത്രമല്ല അകത്തും അതുപോലെയായിരുന്നു. എല്ലാ വീടുകളും തന്നെ ചുറ്റുമതിൽ ഇല്ലാത്തവയായിരുന്നു. സാധാരണ അവിടെ അങ്ങനെയാണ് വീടുകൾ പണിയാറുണ്ടായിരുന്നത്. ചിലർ തങ്ങളുടെ വീടിന്റെ അകവശത്ത് മതിൽ പണിതിട്ടുണ്ടായിരുന്നു, ഇവിടെ പിന്നാമ്പുറം ഉണ്ടാക്കുന്നത് പോലെ. എന്തായാലും ഞങ്ങളുടെ വീടിന്റെ മുന്നിലും പിന്നിലും മതിലുണ്ടായിരുന്നില്ല. എല്ലാ ഭാഗത്തുനിന്നും തുറന്ന നിലയിലുള്ള വീടായിരുന്നു. അവിടെ വാഹനം നിർത്തുന്നതിനായുള്ള ചെറിയ സ്ഥലവും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ മതിൽക്കെട്ടോ ഗേറ്റോ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും വളരെ മോശമായിരുന്നു. പുറത്ത് തുറന്ന നിലയിൽ എന്തെങ്കിലും സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ മോഷണവും നടക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെയും മോഷണം തുടങ്ങിയിരിക്കുകയാണ്. ഏതുവരെ എന്നാൽ ഇവിടെ കതവ് കുത്തി തുറന്നുവരെ മോഷണം ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും അപ്പോൾ സമാധാനപരമായ അന്തരീക്ഷമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. അവിടെ ഞങ്ങൾ ഒരു വാച്ച്മാനെ വെച്ചിരുന്നു. അയാൾ രാത്രി വരുമായിരുന്നു. വരുമ്പോൾ ഞാൻ പ്രത്യേകമായി പറയും, ഞങ്ങളുടെ വാഹനം പിക്കപ്പ് അത് പുറത്തായിരുന്നു നിൽക്കുന്നത്. അതിന്റെ ടയറുകൾ പുറത്തു തന്നെയായിരുന്നു ഇട്ടിരുന്നത്. കാരണം ആ വണ്ടിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയ കാരണത്താൽ ടയർ വെക്കുന്ന സ്ഥലത്ത് അത് വെക്കാൻ സാധിക്കില്ലായിരുന്നു. എന്തായാലും ഞാൻ അയാളോട് പ്രത്യേകമായി പറഞ്ഞു, ഒരുപാട് ടയറുകൾ മോഷണം പോകാറുണ്ട്, അതിനാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മിക്കവാറും അയാൾ മദ്യപിച്ചാണ് വരാറുണ്ടായിരുന്നത്. ടയർ പുറത്തേക്ക് എടുക്കുമ്പോൾ ടയറിന് മുമ്പ് തന്നെ അയാൾ താഴെ വീണ് പോകുമായിരുന്നു. എന്തായാലും ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ മദ്യപിച്ച് മൂക്കുകുത്തി അയാൾ കിടക്കുകയാണ്. അന്ന് അയാൾ ഒരുപാട് മദ്യപിച്ചിരുന്നു. അങ്ങനത്തെ വാച്ച്മാനെ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അയാൾ പുലമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒന്നും പറയാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് എനിക്ക് തോന്നി. കാരണം ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അയാൾ എന്നോടും അസഭ്യം പറയാൻ തുടങ്ങും എന്നെനിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം അയാളുടെ ലഹരി ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളുക, ഇനി നിങ്ങളെ ഇവിടെ നിർത്തുന്നതല്ല. അയാൾ ഒരുപാട് കാണുകളെ അപേക്ഷിച്ചു. എന്തായാലും മദ്യപാനം അയാൾക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. പിന്നീട് പക്ഷേ ബുദ്ധിപൂർവം ഇവിടെ ഡ്യൂട്ടിക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് നേരത്തെ കുടിച്ച് ലഹരി ഇറങ്ങിയ ശേഷമോ അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ പുറത്തറിയാതിരിക്കാൻ മാത്രം കുടിച്ചിട്ടേ അയാൾ വരാറുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ലഹരി ഉപയോഗിക്കുന്നവർക്ക് അത് നിയന്ത്രിക്കാൻ കഴിയുകയില്ല. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ അവസ്ഥ തന്നെയായി. പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്, ലഹരിയിൽ മനുഷ്യന് ഒന്നും തന്നെ അറിയാൻ സാധിക്കുകയില്ല. എന്താണ് പ്രവർത്തിക്കുന്നതെന്നോ എന്താണ് പറയുന്നതെന്നോ അറിയില്ല. നീ ഇന്നതൊക്കെ പറഞ്ഞില്ലേ എന്ന് അടുത്ത ദിവസം ചോദിച്ചാൽ തുറന്ന് നിരാകരിക്കുന്നതായിരിക്കും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നവർ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമുണ്ട്, നല്ല ആളുകളുമുണ്ട്. ലഹരി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് സമ്മതിക്കാൻ പോലും കൂട്ടാത്തവരുണ്ട്. അദത് മുസയ്യ മൗദ് റള്ളാഹു തന്റെ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ കണ്ടുമുട്ടാനിടയായ ഒരു വ്യക്തിയുടെ സംഭവം പരാമർശിക്കുന്നു. അയാൾ ഒരു ഉന്നത കുടുംബത്തിലെ വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ അദത് മുസയ്യ മൗദ് റള്ളാഹുവിനെ അയാൾക്ക് പരിചയമുണ്ടായിരുന്നു. പൂഞ്ചിലെ ഏതോ ഒരു മന്ത്രിയുടെ മകനുമായിരുന്നു. ആ യാത്രയിൽ മദ്യലഹരിയിൽ സ്വബോധത്തിൽ ഒരു മനുഷ്യൻ ഒരിക്കലും പറയാത്ത കാര്യങ്ങളെല്ലാം അയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഹദരത്ത് മുസ്ലിം മുഹമ്മദ് പറയുന്നു, മദ്യലഹരി മനുഷ്യ മസ്തിഷ്കത്തിൽ മറയിടുന്നു. ഈ ലഹരി തികച്ചും അവനെ ഭ്രാന്തനാക്കി കളയുന്നു. എന്നാൽ നാം മറുഭാഗത്ത് നോക്കുമ്പോൾ ഇച്ഛാശക്തിയുടെ ഏതുപോലുള്ള വിപ്ലവമാണ് കാണുന്നതെന്നാൽ ചില അമുസ്ലിം ചരിത്രകാരന്മാർ പോലും വിശ്വസിക്കുന്നത് ഈ ഇച്ഛാശക്തി ഈമാന്റെ ഇച്ഛാശക്തിയാണ് എന്നാണ്. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശ്വസിച്ചവരിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിന്റെ കാഴ്ച നമുക്ക് ഈ റിവായത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ചില സഹാബാക്കൾ ഒരു വീട്ടിൽ കൂടിയിരിക്കുകയായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. അവരെല്ലാവരും ആ സമയത്ത് മദ്യപിക്കുകയായിരുന്നു. മദ്യ നിരോധനത്തെ സംബന്ധിച്ചുള്ള കൽപ്പന അപ്പോൾ ഇറങ്ങിയിരുന്നില്ല. മദ്യപാനം ചെയ്യുന്നതിൽ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും അവരുടെ മനസ്സ് നിറയുന്നത് വരെ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ലഹരിയിൽ ഉന്മാത്തരാവുകയും ചെയ്തിരുന്നു. മദ്യത്തിന്റെ ഒരു കുടം ആ സദസ്സിൽ കൂടിയിരുന്നവർ കുടിച്ചു തീർത്തു. ആ ഒരു കുടം വളരെ ഗാംഭീര്യമുള്ള ലഹരിയായിരുന്നു. അതിനുശേഷം അടുത്തത് തുടങ്ങാൻ ഭാവിക്കുകയായിരുന്നു. ആ സമയത്ത് തെരുവിൽ ഒരു ശബ്ദം കേട്ടു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിരിക്കുന്നു, ഇന്ന് മുതൽ മുസ്ലിങ്ങൾക്ക് മദ്യം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഈ ശബ്ദം അവരിലേക്ക് എത്തിയപ്പോൾ തന്നെ ആ കൂട്ടത്തിൽ മദ്യലഹരിയിൽ ഉന്മാത്തനായിരുന്ന ഒരു വ്യക്തി അടുത്തിരുന്ന ആളോട് പറഞ്ഞു, എഴുന്നേറ്റ് വാതിൽ തുറക്കുക, എന്നിട്ട് ഈ വിളംബരത്തിന്റെ സത്യാവസ്ഥ ചോദിച്ചു മനസ്സിലാക്കുക. ആ മദ്യപാനികളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ എഴുന്നേറ്റ് വിളംബരത്തിന്റെ സത്യാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചപ്പോഴേക്കും മദ്യലഹരിയിൽ മുങ്ങിയിരുന്ന മറ്റൊരു വ്യക്തി വടിയെടുത്ത് മദ്യത്തിന്റെ കുടം അടിച്ച് പൊട്ടിക്കുകയുണ്ടായി. മറ്റുള്ളവർ പറഞ്ഞു, നിങ്ങളിതെന്താണ് ചെയ്തത്? വിളംബരത്തിൽ പറയുന്ന കൽപ്പന കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അത് ആർക്കു വേണ്ടിയുള്ളതാണ് എന്നെങ്കിലും ചോദിക്കാമായിരുന്നു. ആ വ്യക്തി പറഞ്ഞു, ആദ്യം കുടങ്ങൾ തകർക്കുക, എന്നിട്ട് ഈ കൽപ്പനയുടെ വാസ്തവത്തെ കുറിച്ച് അന്വേഷിക്കുക. ആ വ്യക്തി പറയുന്നു, ഞാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ശ്രവിച്ചതിനാൽ ആദ്യം അതനുസരിക്കുന്നതാണ്, പിന്നീട് ഞാൻ ഈ കൽപ്പനയുടെ കാരണങ്ങൾ എന്താണെന്നും ഇതിന്റെ പരിധികൾ എന്താണെന്നും ഏത് സാഹചര്യത്തിലാണ് ഇത് നിരോധിക്കപ്പെട്ടിരിക്കുന്നതെന്നും ആരായുന്നതാണ്. ഈ മഹത്തരമായ വ്യത്യാസമാണ് നമുക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിലും മറ്റുള്ളവരിലും കാണാൻ സാധിക്കുന്നത്. മദ്യപാനികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു മദ്യപാനി മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മുന്നിൽ നിന്നും ഗ്ലാസ് എടുത്തു മാറ്റിയാൽ പോലും അയാൾ കൊല്ലാനും ചാവാനും തയ്യാറാകുന്നതാണ്. ക്ലബ്ബുകളിലും ബാറുകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചു ദിവസം മുമ്പ് ഇവിടെയും ഒരു വാർത്ത വന്നിരുന്നു, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ക്ലബിലോ ബാറിലോ മറ്റോ മദ്യലഹരിയിൽ കൊലപ്പെടുത്തിയെന്ന്. അനിഷ്ടകരമായ കാര്യങ്ങൾ കേട്ടാൽ പോലും കൊല്ലാനും വെട്ടാനും ഈ മദ്യപാനികൾ തയ്യാറാകുന്നു. ലഹരിയിൽ ഉന്മാത്തരാകുന്ന ഈ മദ്യപാനികളുടെ ബുദ്ധി ഒരിക്കലും നല്ലതായിരിക്കുകയില്ല. ഇവരുടെ മനസ്സും നല്ലതായിരിക്കുകയില്ല. അവരുടെ നാവിനും നിയന്ത്രണം ഉണ്ടാവുകയില്ല. അവർക്ക് മാതാപിതാക്കളെ കുറിച്ചുള്ള ചിന്തയും ഉണ്ടായിരിക്കുകയില്ല. അവരുടെ കൈകാലുകളും അനിയന്ത്രിതമായി കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ലഹരിയിൽ അവർക്ക് നിയമത്തിന്റെ ചിന്തയുണ്ടായിരിക്കുകയില്ല. ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ സഹാബാക്കളുടെ ഇച്ഛാശക്തി നോക്കുക, അത് ലഹരിക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുകയുണ്ടായി. മദ്യലഹരിയിൽ ഉന്മാത്തരായിരുന്നിട്ട് പോലും ഒരു കുടം മദ്യം കുടിച്ചതിനു ശേഷം രണ്ടാമത്തെ കുടം കുടിക്കാൻ തുടങ്ങുകയായിരുന്നു. ആ സമയത്ത് അവരുടെ ചെവികളിൽ ഈ ശബ്ദം വീഴുകയാണ്. ഹദരത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിരിക്കുന്നു, മുസ്ലിങ്ങൾക്ക് മദ്യം ഹറാമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അത് കേട്ടപ്പോൾ തന്നെ അവരുടെ ലഹരി അവിടെ ഇറങ്ങിപ്പോവുകയുണ്ടായി. അവർ ആദ്യം മദ്യത്തിന്റെ കുടം തകർക്കുന്നു, പിന്നീട് വിളംബരം ചെയ്യുന്ന ആളിനോട് വിശദീകരണം ചോദിക്കുന്നു. ഇത് ഒരു വീട്ടിലെ കാര്യമല്ല, ഏതാനും ആളുകളുടെയും കാര്യമല്ല. റിവായത്തിൽ വരുന്നു, നിവേദകൻ പറയുന്നു, ധാരാളം വീടുകളിലും മദ്യപാനികളുടെ സദസ്സുകൾ നിറഞ്ഞിരുന്നു. ഈ വിളംബരത്തോടൊപ്പം മദ്യത്തിന്റെ കുടങ്ങൾ എത്രത്തോളം തകർന്നെന്നാൽ മദീനയിലെ തെരുവുകളിൽ മദ്യത്തിന്റെ പുഴ തന്നെ ഒഴുകാൻ തുടങ്ങി. എത്ര ആശ്ചര്യജനകമായ ഇച്ഛാശക്തിയാണ്! ഹദരത്ത് മുസ്ലിം മഹ്മൂദ് അനുഹരണം ചെയ്യുന്നു, ഈ ഇച്ഛാശക്തി ഉടലെടുത്ത ശേഷം ഒരു തടസ്സവും അവർക്കിടയിൽ വഴിമുടക്കില്ലായിരുന്നു. എല്ലായിടത്തും തന്നെ, എല്ലാ വസ്തുക്കളിലും തന്നെ ഈ ഇച്ഛാശക്തി ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്നു. ചുരുക്കത്തിൽ, ഇച്ഛാശക്തിയിൽ ആധിപത്യമുള്ളവർ ആത്മീയ ലോകത്തിലെ രാജാക്കന്മാരാകുന്നു, അതിലെ ഫയൽവാന്മാരാകുന്നു. അവരെങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് പോയാലും എവിടെ പോകാൻ തീരുമാനിച്ചാലും ഷെയ്ത്താൻ അവരുടെ മുന്നിൽ ആയുധം വച്ച് കീഴടങ്ങുന്നതാണ്. ദുരിതങ്ങളുടെ പർവ്വതങ്ങൾ തന്നെ അവരുടെ മുന്നിൽ വന്നാലും അത് പാലട മുറിയുന്നത് പോലെ മുറിച്ചു മാറ്റപ്പെടുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഇച്ഛാശക്തി ഉണ്ടാവുകയാണെങ്കിൽ, ഈ നിലവാരത്തിലുള്ള ഈമാൻ ഉണ്ടാവുകയാണെങ്കിൽ, പിന്നീട് ആളുകളുടെ കർമ്മപരമായ പരിഷ്കരണത്തിന് മറ്റ് മാർഗങ്ങൾ അവലംബിക്കേണ്ട ആവശ്യം തന്നെ ഒതുക്കുന്നില്ല. ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇച്ഛാശക്തി മൂലം കർമ്മപരമായ പരിഷ്കരണം എത്രത്തോളം നടന്നിട്ടുണ്ടെന്നാൽ ലോകത്തിൽ അതിന് സമാനമായ മറ്റൊരു ഉദാഹരണം കാണാൻ സാധിക്കുന്നതല്ല. ഒരാശ്ചര്യജനകമായ വിപ്ലവമാണ് അവിടെ സംഭവിച്ചത്. എന്നാൽ ഇതിനോട് സാദൃശ്യം പുലർത്തുന്ന മറ്റുദാഹരണങ്ങൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസന്റെ ജമാഅത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തമ്പാക്കു ഉപയോഗിക്കുന്നത് ഹറാമല്ല എങ്കിൽ തന്നെയും ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ചീത്തയായി പറഞ്ഞിരിക്കുന്നു. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇത് നിരോധിക്കുമായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇതൊരു ചീത്ത കാര്യമാണ്, ഇതിൽ ലഹരിയുണ്ട്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു യാത്രാമധ്യേ ഹുക്കയോടുള്ള അനിഷ്ടം പ്രകടിപ്പിച്ചപ്പോൾ ഹുക്ക വലിക്കുന്ന ശീലക്കാരായ അദ്ദേഹത്തിന്റെ സഹാബാക്കൾ ഹുക്ക പൊട്ടിച്ചു കളയുകയുണ്ടായി. പിന്നീട് ഒരിക്കലും തമ്പാക്കു പാനത്തിന്റെ അടുത്ത് പോലും അവർ പോയിട്ടില്ല. ഞങ്ങളുടെ ശ്രദ്ധ ഒരിക്കൽ പോലും അങ്ങോട്ട് പോയിട്ടില്ല എന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം എല്ലാ ചീത്ത കാര്യങ്ങളെയും ഉപേക്ഷിച്ചു കളഞ്ഞ ധാരാളം സഹാബാക്കളുടെ ഉദാഹരണവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതുവരെ എന്നാൽ മദ്യത്തെ പോലുള്ള ലഹരിയിൽ അടിമയായവർ പോലും അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം അത് ഉപേക്ഷിച്ചു കളഞ്ഞ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഈ മാതൃകകൾ നാം നിലനിർത്തേണ്ടതാണ്. ഏതെങ്കിലും നിയമത്തിനെ ഭയന്നുകൊണ്ടോ സമൂഹത്തെ ഭയന്നുകൊണ്ടോ തിന്മയെ ഉപേക്ഷിക്കരുത്. അല്ലെങ്കിൽ മാതാപിതാക്കളുള്ള ഭയം കൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭയം കൊണ്ടോ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നല്ല. ഈ ചിന്താഗതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മുടെ ചിന്ത അല്ലാഹുവും അവന്റെ റസൂലും ഇതിൽ നിന്ന് നമ്മെ തടഞ്ഞിരിക്കുന്നു എന്നതായിരിക്കണം. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെ നിരോധിച്ചിരിക്കുന്ന കാരണത്താൽ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ചിന്തയുണ്ടാകണം. മുസ്ലിം രാജ്യങ്ങളിൽ തുറന്ന രീതിയിൽ മദ്യം ലഭിക്കുന്നില്ല. പാകിസ്ഥാനിലെല്ലാം എനിക്കറിയാം നിയമം ഇതിന് അനുവദിക്കുന്നില്ല. ഇക്കാരണത്താൽ രഹസ്യമായ രീതിയിൽ ഇവർ നാടൻ മദ്യങ്ങൾ ഉണ്ടാക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് താരതമ്യേന വീര്യം കൂടിയ ലഹരിയാകുന്നു. ധനവാന്മാരായ ആളുകൾ മറ്റു മാർഗങ്ങളിലൂടെ ഉന്നത നിലവാരത്തിലുള്ള മദ്യങ്ങൾ സംഘടിപ്പിച്ചെടുക്കുന്നു. അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ചില യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സിറപ്പുകളും മരുന്നുകളും പ്രത്യേകിച്ചും ചുമയുടെ സിറപ്പുകൾ ലഹരിക്ക് പകരമായി ഉപയോഗിക്കുന്നു. അതിന്റെ ദൂഷ്യഫലങ്ങളും പിന്നീട് ഉണ്ടാകുന്നു. കാരണം അതിൽ മറ്റു മരുന്നുകളും അടങ്ങിയിട്ടുണ്ടാകും. ഈ ഒരു സമൂഹത്തിൽ അഹമ്മദികൾ രക്ഷപ്പെട്ടിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. തങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് ഈ തിന്മകളിൽ നിന്നും രക്ഷപ്പെടേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലും അപകടകാരികളായ മറ്റു ലഹരികളെ കൂടാതെ ഷീഷ എന്ന പേരിൽ റെസ്റ്റോറന്റുകളിൽ പ്രത്യേകിച്ചും മുസ്ലിം റെസ്റ്റോറന്റുകളിൽ ലഹരി പദാർത്ഥങ്ങൾ ലഭിക്കുന്നു. അതുപോലെ അമേരിക്കയിൽ ഹുക്കയുടെ പേരിൽ ലഹരി ഉപയോഗിച്ചു വരുന്നു. അത് പ്രത്യേക രീതിയിലുള്ള ഹുക്കയാണ്. അതിന് എന്തോ പേര് പറയുന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ പല യുവാക്കളും യുവതികളും ഇതിൽ ലഹരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷീഷ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ വല്ലപ്പോഴും അത് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് അവർ ധരിക്കുന്നു. എന്നാൽ ഓർത്തുകൊള്ളുക, ഈ വല്ലപ്പോഴുമുള്ള ഉപയോഗം നിങ്ങളെ ഒരു സമയത്ത് വലിയ ലഹരിക്ക് അടിമയാക്കി തീർക്കുന്നതാണ്. പിന്നീട് അതിൽ നിന്നൊരിക്കലും പിന്മാറാൻ സാധ്യമല്ല. ആയതിനാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇച്ഛാശക്തി വിനിയോഗിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ തിന്മകളിൽ നിന്നും രക്ഷപ്പെടേണ്ടതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഈമാനെ നോക്കുക. ഈമാന്റെ ചൂടിലൂടെ മാത്രമേ ഇച്ഛാശക്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സഹാബാക്കളുടെ മാതൃകകളിൽ നമ്മൾ കണ്ടതുപോലെ ഉടനടി വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് പ്രേരകമാകുന്നു. അതല്ലാതെ നിയമങ്ങൾക്കിതിൽ തടയിടാൻ സാധിക്കുകയില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിൽ നിയമങ്ങളുണ്ട്. മദ്യങ്ങൾ ലഭിക്കാറില്ല, എങ്കിലും ആളുകൾ കുടിക്കുന്നു, സംവിധാനം ഒരുക്കുകയും ചെയ്യുന്നു. ഇതിനായി പല മാർഗങ്ങളും അവർ അവലംബിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഒരു കാലത്ത് തുറന്ന രീതിയിൽ മദ്യപാനം തടയുന്നതിന് പരിശ്രമിക്കുകയുണ്ടായി. എന്നാൽ ആളുകൾ മറ്റ് രീതികൾ അവലംബിച്ചു, സ്പിരിറ്റ് കുടിക്കാൻ തുടങ്ങി. സ്പിരിറ്റിന്റെ ദൂഷ്യഫലങ്ങൾ വളരെയധികമാണ്. ഇക്കാരണത്താൽ ആളുകൾ മരിക്കാൻ തുടങ്ങി. ഹദ്റത്ത് മുസ്ലിഹ് മൗഊദ് എഴുതുന്നു, ഈമാനില്ലാത്ത കാരണത്താൽ ഭൌതികമായ നിയമങ്ങൾ വിജയിക്കാതെ വന്നു. മറിച്ച് ലഹരിക്ക് അടിമയായവർ സ്പിരിറ്റ് കുടിച്ച് തങ്ങൾക്ക് തന്നെ നഷ്ടം വരുത്തി വെച്ചു. പിന്നീട് ഗവൺമെന്റ് ഒരു നിയമം പാസാക്കി, അതായത് ഡോക്ടർ അനുവദിക്കുകയാണെങ്കിൽ മദ്യം ലഭിക്കുന്നതാണ് എന്ന്. അതായത് ഡോക്ടറിന്റെ സമ്മതപത്രം ഒരു വ്യക്തിക്ക് ഇത് ആവശ്യമാണ് എന്ന് ന്യായീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് മദ്യം ലഭിക്കുന്നതാണ്. തൽഫലമായിക്കൊണ്ട് ആയിരക്കണക്കിന് ഡോക്ടർമാർ തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ തുടങ്ങി. പ്രാക്ടീസ് കുറവുള്ള പല ഡോക്ടർമാരും ഇതൊരു വരുമാന മാർഗമായി കണ്ടുകൊണ്ട് മദ്യം കുടിക്കുന്നതിനുള്ള സമ്മതപത്രങ്ങൾ വ്യാജമായി നൽകാൻ തുടങ്ങി. അങ്ങനെ ഒരു സമയത്ത് നിയമത്തിന് മുട്ടുകുത്തേണ്ട സാഹചര്യം വന്നു. മെല്ലെ മെല്ലെ ഇപ്പോൾ വയസ്സിന്റെ നിബന്ധനയോടൊപ്പം എല്ലായിടത്തും മദ്യം ലഭിക്കാൻ തുടങ്ങി. ചിലയിടങ്ങളിൽ ഈ പ്രായപരിധി 21 വയസ്സാണെങ്കിൽ ചിലയിടങ്ങളിൽ 18 വയസ്സാണ്. ചിലയിടങ്ങളിൽ മുതിർന്ന ആരെങ്കിലും കൂടെയുണ്ടെങ്കിൽ 15-16 വയസ്സുള്ള കുട്ടികൾക്കും ചില പ്രത്യേക മദ്യം ലഭ്യമാകുന്നതാണ്. ഇതെല്ലാം തന്നെ തങ്ങളുടെ നിയമത്തിന്റെ ന്യൂനതകളിൽ മറികടാനുള്ള മാർഗങ്ങൾ മാത്രമാണ്. പുരോഗതി പ്രാപിക്കുന്തോറും തിന്മകൾക്കുള്ള അനുവാദം നൽകിക്കൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തിന്മയെ തടയാൻ സാധിച്ചില്ലെങ്കിൽ അതിന് നിയമപ്രാബല്യം നൽകുന്നു. എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ തിന്മ എന്നത് എപ്പോഴും തിന്മ തന്നെയാണ്. അള്ളാഹു നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിധേയനല്ല, മറിച്ച് നമുക്ക് നമ്മുടെ കർമ്മങ്ങളുടെ പരിഷ്കരണത്തിനായി അള്ളാഹുവിന്റെ കൽപ്പനകളെ പാലിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ഈമാൻ ഉന്നത നിലവാരത്തിലുള്ളതായി തീരുമ്പോഴാണ് ഈ നിബന്ധനകൾക്ക് നാം വിധേയരായി തീരുന്നത്. ഇന്നത്തെ പുരോഗതി പ്രാപിച്ച ലോകം ഏതൊരു സമൂഹത്തെയാണോ അറിവില്ലാത്തവരെന്നും അജ്ഞരെന്നും വിശേഷിപ്പിക്കുന്നത്, അവർ തങ്ങളുടെ ഈമാനിക വൈകാരികതയെ തങ്ങളുടെ ലഹരിയിൽ ആധിപത്യം സ്ഥാപിച്ചു കാണിച്ചു. തങ്ങളുടെ കർമ്മങ്ങളെ പരിഷ്കരിക്കുകയും ഈ ലോകത്തിൽ തങ്ങളുടെ ഉന്നത സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ കൊടി പാറിക്കുകയും ചെയ്തു. അങ്ങനെ ലോകത്തെ തങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്നവരാക്കുകയും ചെയ്തു. അപ്പോൾ ദീനിന്റെ കാര്യത്തിൽ ഇച്ഛാശക്തി എന്നത് തങ്ങളുടെ ഈമാന്റെ ദൃഢതയാണ് എന്നത് വ്യക്തമായിരിക്കേണ്ടതാണ്. അത് നന്മ ചെയ്യുന്നതിലൂടെ നിലനിൽക്കുന്നതും തിന്മയിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നതുമാണ്. അതിനോടൊപ്പം തന്നെ മുൻപ് സൂചിപ്പിച്ചതുപോലെ അറിവിന്റെ ശക്തിയുണ്ട്. അറിവ് ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അറിവില്ലായ്മ മൂലമുണ്ടാകുന്ന പ്രവർത്തന വൈകല്യങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് ഭൗതിക ജീവിതത്തിലൂടെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പല ശീലങ്ങൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ചില കുട്ടികൾക്ക് മണ്ണ് തിന്നുന്ന ശീലമുണ്ടായിരിക്കും. ഇതിന്റെ ദൂഷ്യഫലത്തെക്കുറിച്ച് കുട്ടി ബോധവാനാകുമ്പോൾ തന്റെ പരിശ്രമങ്ങളിലൂടെ ആ ശീലം മാറ്റുന്നതാണ്. അതുപോലെ തന്നെ ധാരാളം ശീലങ്ങളുണ്ട്. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി ഉറക്കത്തിൽ മുടി വിഴുതെടുക്കുന്ന ശീലമുണ്ട്. അങ്ങനെ സ്വയം മുറിവുണ്ടാക്കുന്നു. എന്നാൽ ആ കുട്ടി മെല്ലെ മെല്ലെ വളർന്നു വരും തോറും ഇതിനെക്കുറിച്ച് ആ കുട്ടിക്ക് ബോധ്യമുണ്ടാകുന്നു. അങ്ങനെ ആ ശീലം ഉപേക്ഷിക്കാൻ അവർ പരിശ്രമിച്ചു വരുന്നു. അപ്പോൾ അറിവുണ്ടാകുമ്പോൾ ഈ ശീലം ഒരു പരിധിവരെ അവസാനിക്കുന്നതാണ്. ആകയാൽ ഈ രീതിയിൽ ആർക്കാണോ ദൈവഭയമുള്ളത് അവന് ദുഷ്കർമ്മങ്ങളെക്കുറിച്ചും ദൈവഭയത്തെക്കുറിച്ചും ശരിയായ രീതിയിൽ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ദുഷ്കർമ്മങ്ങൾ മൂലം ദൈവം ഏത് രീതിയിലാണ് പിണങ്ങുന്നത് എന്ന ബോധ്യമുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവൻ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം, പ്രവർത്തന വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് കർമ്മശക്തിയുടെ ന്യൂനത മൂലമാണ്. ചില ആളുകൾ കരുതുന്നുണ്ടാകും ഞാൻ ഈ വിഷയം ആവർത്തിക്കുകയാണ് എന്ന്. ഒരുപക്ഷെ വിഷയം ആവർത്തിക്കുന്നുണ്ടാകാം, പക്ഷേ മനസ്സിലാക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ വീക്ഷണകോണുകളിൽ കൂടിയാണ് ഞാൻ ഇതിനെ അവതരിപ്പിക്കുന്നത്. എന്തായാലും കർമ്മശക്തിയുടെ ദൗർലഭ്യത അല്ലെങ്കിൽ കർമ്മശക്തി ഇല്ലാതിരിക്കുന്നതിനും ചില കാരണങ്ങളുണ്ട്. അതും അറിഞ്ഞിരിക്കുക. ഒരു കാരണം ശീലമാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് ഇച്ഛാശക്തിയുണ്ട്, അറിവുണ്ട്, പക്ഷേ ശീലം കാരണം നിർബന്ധിതനായിക്കൊണ്ട് അവൻ പ്രവർത്തനങ്ങളിൽ ന്യൂനത കാണിക്കുന്നു. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ദൈവസാമീപ്യം പ്രാപിക്കാൻ സാധിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി സ്നേഹവികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് അല്ലെങ്കിൽ ഭൗതിക വസ്തുവകൾ നഷ്ടപ്പെടുമെന്ന ഭയം കാരണത്താൽ അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്നതിൽ നിന്ന് വിദൂരസ്ഥനായി കഴിയുന്നു. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആന്തരികമായ രീതിയിൽ ചികിത്സിക്കുന്നതിന് പകരം ബാഹ്യമായ ചികിത്സകൾ അനിവാര്യമാണ്. ബാഹ്യമായ രീതികൾ അവലംബിക്കുന്നതിലൂടെ മാത്രമേ കർമ്മശേഷിയിൽ പുരോഗതി പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് ശരിയായ പിന്തുണ ആവശ്യമുണ്ട്. ശരിയായ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അവർ പുരോഗതി പ്രാപിക്കുന്നതാണ്. അപ്പോൾ കർമ്മ സംസ്കരണത്തിനായി ഈ ശരിയായ പിന്തുണയെ അന്വേഷിക്കേണ്ടതാണ്. ഒരു വ്യക്തിക്ക് മുൻകൂട്ടി തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അവന്റെ സംസ്കരണത്തിന് അറിവ് കൂടുതൽ അറിവ് അനിവാര്യമല്ല. അതായത് തിന്മ ചെയ്താൽ ദൈവകോപം ഉണ്ടാകുമെന്ന് അറിവുള്ള വ്യക്തിയെ ദൈവകോപത്തെപ്പറ്റി പറയുന്നത് അവനിൽ യാതൊരുവിധ പ്രയോജനവും ചെയ്യുകയില്ല. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹത്തെ കരസ്ഥമാക്കുക എന്നതിനെ കുറിച്ചുള്ള അറിവുള്ളയാൾക്ക് അള്ളാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതലായി ഒന്നും പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ല. അവന് മുൻപേ തന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ ഇച്ഛാശക്തി അവനിലുണ്ട്, എന്നാൽ അത് പരിപൂർണമല്ല. അറിവും മുൻപ് പറഞ്ഞതുപോലെ നമ്മളും അവന് പകർന്നു നൽകി. അതുകൂടാതെ അവന് നേരത്തെ തന്നെ ഈ വിഷയ സംബന്ധമായ അറിവുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ സ്നേഹമോ അള്ളാഹുവിന്റെ കോപമോ അവന്റെ ഹൃദയം തുരുമ്പിച്ചിരിക്കുന്ന കാരണത്താൽ അവനിൽ വലിയൊരു പ്രഭാവം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അവന് മറ്റു ചില കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. എന്തെന്നാൽ അള്ളാഹു അവന്റെ ദൃഷ്ടിയിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. അവൻ പറയുന്നത് അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നില്ല എന്നാണ്. അവന് മുമ്പിലുള്ള പലതിനെയും അവന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആരുടെ വിശ്വാസമാണോ പരിപൂർണമല്ലാത്തത് അവന്റെ ദൃഷ്ടിയിൽ നിന്നും അള്ളാഹു അറിഞ്ഞിരിക്കുന്നതാണ്. ആയതിനാൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല. അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ചില വ്യക്തികളെ ഭയപ്പെടുന്നു എന്നതാണ്. അത്തരക്കാരുടെ ഹൃദയത്തിൽ ചില വ്യക്തികളുടെ ഭയം ഇട്ടുകൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭൗതികമായ മാർഗങ്ങളെ അവലംബിച്ചുകൊണ്ട് അവന്റെ പരിഷ്കരണം നടത്തുകയാണെങ്കിൽ അത്തരക്കാരുടെ പരിഷ്കരണവും സാധ്യമാകുന്നതാണ്. എന്നാൽ ഈ ഭൗതികമായ മാർഗങ്ങൾ ഭൗതികമായ നിയമങ്ങളെ പോലെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പരിഷ്കരണത്തിൽ നിന്നും ഭയന്ന് പിന്മാറുന്നവാകരുത്. ഇന്നത്തെ നിയമങ്ങൾ അതുപോലുള്ളവയാണ്. എന്തായാലും ഈ മൂന്ന് രീതിയിലുള്ള ആളുകളും ലോകത്തുണ്ട്. ഈ രോഗങ്ങളുമുണ്ട്. ചില ആളുകളുടെ പ്രവർത്തന വൈകല്യത്തിന് കാരണം വിശ്വാസത്തിന്റെ അപൂർണതയാണ്. ചില ആളുകളുടെ പ്രവർത്തന വൈകല്യത്തിന് കാരണം അവരിലെ അറിവിന്റെ അപൂർണതയാണ്. ചില ആളുകൾക്ക് അറിവും ഈമാനുമുണ്ടെങ്കിലും അവരിൽ മറ്റു മാർഗങ്ങളിലൂടെ അവരിൽ ഉണ്ടാകുന്ന തുരുമ്പിനെ മാറ്റാൻ ഈ രണ്ട് ചികിത്സാ മാർഗങ്ങൾക്കും സാധ്യമല്ല. അവർക്ക് ബാഹ്യമായ ചികിത്സ അനിവാര്യമായി വരുന്നു. ഏതെങ്കിലും പിൻബലത്തിന്റെ ആവശ്യമായി വരുന്നു. ഉദാഹരണത്തിന്, ആരുടെയെങ്കിലും എല്ലിന് ഒടിവ് സംഭവിച്ചാൽ എല്ലുകൾ കൂടിച്ചേരുന്നതിന് പ്ലാസ്റ്റർ ചെയ്ത് പിൻബലം നൽകാറുണ്ട്. ചിലപ്പോൾ എല്ലുകൾക്ക് ബലമുണ്ടാകുന്നതിന് ഓപ്പറേഷൻ മുഖേന പ്ലേറ്റുകൾ ഇടാറുണ്ട്. മെല്ലെ മെല്ലെ എല്ലുകൾ ശരിയാവുകയും ഈ സപ്പോർട്ട് എടുത്തു കളയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചില മനുഷ്യരിൽ കുറച്ചു കാലത്തേക്ക് പിൻബലം ആവശ്യമായി വരുന്നു. മെല്ലെ മെല്ലെ ഈ പിൻബലത്തിലൂടെ അവൻ സ്വയം പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഊർജം കരസ്ഥമാക്കുന്നു. അങ്ങനെ പ്രവർത്തന വൈകല്യങ്ങൾ അകലുകയും ചെയ്യുന്നതാണ്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിലും പറഞ്ഞിരുന്നു, നമ്മുടെ ജമാഅത്ത് സംവിധാനവും നമ്മുടെ ഭാരവാഹികളും നമ്മുടെ കീഴ്ഘടകങ്ങളും ഈ പ്രവർത്തന വൈകല്യത്തെ ദൂരീകരിക്കുന്നതിനുള്ള പിൻബലമായി തീരേണ്ടതാണ്. എന്നാൽ സ്വയം ഈ ഭാരവാഹികളിൽ ഇച്ഛാശക്തി ഇല്ല എങ്കിൽ, അറിവില്ല എങ്കിൽ, പ്രവർത്തന വൈകല്യങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പിൻബലമാകുന്നത് എങ്ങനെയാണ്? ആയതിനാൽ ജമാഅത്തിന്റെ മുന്നേറ്റത്തിനായി സംവിധാനത്തിന്റെ ഓരോ ഭാഗവും തന്നെ മറിച്ച് ഓരോ അഹമ്മദിയും തന്നെ തങ്ങളുടെ ആത്മപരിശോധന നടത്തിക്കൊണ്ട് തങ്ങളെ പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണ്. തങ്ങളുടെ സുഹൃത്തുക്കളുടെയും ഉറ്റവരുടെയും ന്യൂനതകളിൽ അകപ്പെട്ടിരിക്കുന്നവരുടെയും പിൻബലമായി തീരേണ്ടതാണ്. അങ്ങനെ ജമാഅത്തിലെ ഓരോ വ്യക്തിയും തന്നെ കർമ്മപരമായ പരിഷ്കരണത്തിന്റെ ഉന്നത നിലവാരം കരസ്ഥമാക്കുന്നവരായി തീരേണ്ടതാണ്. അങ്ങനെ ഈ രീതിയിൽ അള്ളാഹുവിന്റെ സാമീപ്യം പ്രാപിക്കുന്നവരായി തീരുകയും ചെയ്യട്ടെ. അള്ളാഹു തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമസ്കാരത്തിന് ശേഷം ഞാനൊരു ജനാസ ഖായിം നമസ്കരിപ്പിക്കുന്നതാണ്. ഒരു വേദനാജനകമായ വാർത്തയുണ്ട്. അസ്ലാൻ സർവർ ഇബ്ന് മുഹമ്മദ് സർവർ സാഹിബ് റാവൽപിണ്ടി ജനുവരി 14 ഷഹാദത്ത് സംഭവിക്കുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ സംഭവം എങ്ങനെയാണ്? ആദ്യം ഞാൻ ഇവരുടെ കുടുംബത്തെ ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തുന്നതാണ്. അസ്ലാൻ സർവർ സാഹിബിന്റെ വല്യാപ്പ മുഹമ്മദ് യൂസുഫ് സാഹിബ് സെക്ടർ നമ്പർ 55 ജറ്റാൻവാല ഫൈസലാബാദ് ജില്ലയിൽ ഉള്ളവരാണ്. ഷഹീദ് മർഹൂമിന്റെ പിതാവും വല്യാപ്പയും 3rd ഖിലാഫത്ത് കാലഘട്ടത്തിൽ 1973 ബയ്യത്ത് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ മാതാവ് ജന്മന അഹമ്മദിയാണ്. 1984 ഈ കുടുംബം റാവൽപിണ്ടിയിലേക്ക് മാറി താമസിക്കുകയുണ്ടായി. മർഹൂമിന്റെ പിതാവ് ഇവിടെ ഫ്ലോർ മില്ലിൽ സൂപ്പർവൈസറായിരുന്നു. അസ്ലാൻ സർവർ ഷഹീദ് മർഹൂമിന്റെ ജനനം റാവൽപിണ്ടിയിലായിരുന്നു. ഇസ്ലാമാബാദിൽ FSC പ്രീ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. വഫാത്ത് സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രായം 17 വയസ്സായിരുന്നു. അസ്ലാൻ സാഹിബിന്റെ ഷഹാദത്ത് സംഭവം ഇപ്രകാരമാണ്. 13-ഉം 14-ഉം മധ്യയുള്ള രാത്രി 1 മണിയോടടുത്ത് തന്റെ ചില അനഹമ്മദി സുഹൃത്തുക്കളുമൊത്ത് തെരുവിൽ റബീഉൽ അവൽ 12-നോടനുബന്ധിച്ച് ലൈറ്റിംഗും മറ്റു ഒരുക്കങ്ങളും നടത്തുകയായിരുന്നു. ഒരു വാഹനം തെരുവിന്റെ അറ്റത്ത് വന്ന് നിന്നു. കുറച്ചു നേരത്തിന് ശേഷം ഒരു മോട്ടോർ ബൈക്കും ഈ വാഹനത്തിന്റെ സമീപത്ത് വന്ന് നിന്നു. ഇവർ വരുന്നതിന് മുമ്പ് വാഹനത്തിലുണ്ടായിരുന്ന രണ്ടാളുകൾ അഴുക്ക് കൂനയിൽ നിന്നും നേരത്തെ അവിടെ വെച്ചിരുന്ന വെള്ളനിറത്തിലുള്ള ഒരു വലിയ സഞ്ചി എടുത്തുകൊണ്ടുവന്നു. ഇതേ സമയത്ത് തെരുവിലുണ്ടായിരുന്ന അസ്ലാൻ സർവർ സാഹിബും മറ്റനഹമ്മദി സുഹൃത്തുക്കളും ഇവരെ കാണുകയുണ്ടായി. സംശയം തോന്നിയവർ പരസ്പരം കൂടി ആലോചിച്ച ശേഷം മുതിർന്നവരെ ഉണർത്താൻ തീരുമാനിച്ചു. അസ്ലാൻ സാഹിബ് ബഹളമുണ്ടാക്കിയപ്പോൾ വാഹനത്തിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി ആകാശത്തേക്ക് 2-3 ഫയർ വെടിവെച്ചു. ഇതിൽ കുട്ടികൾ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് തെരുവിന്റെ അറ്റത്തേക്ക് ഓടി. അതിലൊരാൾ പുറകെ വന്ന് 2-3 വെടിയുതിർത്തു. അസ്ലാൻ സർവർ സാഹിബ് ഓടുമ്പോൾ മറ്റ് 2 സുഹൃത്തുക്കളുടെയും മധ്യത്തിലായിരുന്നു. തെരുവിലെ വെടിയുതിർത്ത അടയാളങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് 2 കുട്ടികളെയും വെടിവെച്ചിരുന്നു എന്നാണ്. അവർ ഇടത്തും വലത്തുമാണ് ഉണ്ടായിരുന്നത്. അസ്ലാൻ സാഹിബ് ഓടുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ തലയിൽ വെടികൊണ്ടു. മറ്റു കുട്ടികൾ അവിടെ നിർത്തിയിട്ടിരുന്ന വണ്ടിയുടെ പിൻഭാഗത്ത് കിടക്കുകയുണ്ടായി. അക്രമി കുറച്ചു ദൂരം പിന്തുടർന്ന ശേഷം മടങ്ങിപ്പോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അസ്ലാൻ സർവർ സാഹിബ് അടുത്തു തന്നെയാണ് റാവൽപിണ്ടി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. ഡോക്ടർമാർ പരിശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തലച്ചോറിൽ വെടിയേറ്റ കാരണത്താൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് ആദ്യം തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. രക്തം നൽകപ്പെട്ടു. ഏകദേശം 3 മണിക്കൂർ ശേഷം അസ്ലാൻ സർവർ സാഹിബ് ഷഹീദായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. അവിടെയുള്ള അനഹമ്മദി സുഹൃത്തുക്കളെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് അനുശോചനം അറിയിച്ചിരുന്നു. മൂസിയായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 14 വയസ്സിൽ തന്നെ വസിയത്ത് ചെയ്തിരുന്നു. ഖുദാമൽ അഹമ്മദിയ സാറ്റലൈറ്റ് ടൗണിന്റെ സായിക്കായിക്കൊണ്ട് സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. അത്ഫാലുൽ അഹമ്മദിയായാലും മുമ്പ് ധാരാളം സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സഹോദരനും വ്യത്യസ്തമായ ജമാഅത്ത് സേവനങ്ങളിൽ കർമ്മനിരതനാണ്. റാവൽപിണ്ടി കായ്സ പറയുന്നു, അസ്ലാൻ സർവർ സാഹിബും അദ്ദേഹത്തിന്റെ എല്ലാ സഹോദരന്മാരും ഖുദാമൽ അഹമ്മദിയായുടെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു. സെക്യൂരിറ്റി ജോലികളിലും മറ്റ് ദീനി സേവനങ്ങളിലും മുൻനിരയിൽ നിന്ന് ഖിദ്മത്ത് ചെയ്യുന്നവരായിരുന്നു. റാവൽപിണ്ടിയിലെ മുറബി സാഹ പറയുന്നു, എപ്പോഴും ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നുകൊണ്ട് ഷഹീദ് മർഹൂം മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമായിരുന്നു. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠനുള്ളവനായിരുന്നു. നമസ്കാരം വളരെ വേദനാനിർഭരമായി കൊണ്ട് അനുഷ്ഠിക്കുമായിരുന്നു. കൃത്യമായി ജുമാ നമസ്കാരം അയവാനെ തൗഹീദിൽ അനുഷ്ഠിക്കുമായിരുന്നു. പോലീസിന്റെ സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നു. പല കർശനമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ചന്തയിൽ കൃത്യനിഷ്ഠയുള്ള വ്യക്തിയായിരുന്നു. അല്ലാഹു മർഹൂമിന്റെ സ്ഥാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. കാരുണ്യത്തിന്റെയും പുറക്കലിന്റെയും മാർഗത്തിൽ പെരുമാറുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ക്ഷമയും സമാധാനവും സ്ഥൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മർഹൂമിന്റെ കുടുംബത്തിൽ പിതാവ് മുഹമ്മദ് സർവർ സാഹിബ് അൽക്കയിലെ സെക്രട്ടറി ദാവത്തേലല്ല, മാതാവ് ഇഷത് പർവീൻ സാഹിബ എന്നിവരെ കൂടാതെ മൂന്ന് സഹോദരങ്ങൾ യാസിർ അഹമ്മദ് ജർമ്മനിയിലാണ്, നാസർ അഹമ്മദ് അമേരിക്കയിലാണ്, മുഹമ്മദ് അഹമ്മദ് റാവൽപിണ്ടിയിലാണ്. അല്ലാഹു എല്ലാവർക്കും ക്ഷമാ പ്രദാനം
ചെയ്യുമാറാകട്ടെ. ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ذكر الله أكبر.